ഓസ്ട്രേലിയയിൽ വീട് വാടകയ്ക്ക് എടുക്കുന്നവരും വാടകയ്ക്ക് വീട് നൽകുന്നവരും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പരിശോധിക്കുന്നത്. മെൽബണിൽ ബി കെ ലോയേഴ്സ് ആൻഡ് കൺവേയൻസേഴ്സിൽ പ്രിൻസിപ്പൽ സോളിസിറ്ററായ ബിന്ദു കുറുപ്പ് വിശദീകരിക്കുന്നു. എസ് ബി എസ് മലയാളം പോഡ്കാസ്റ്റുമായി ഡെലിസ് പോൾ.
നമസ്കാരം ബിന്ദു കുറുപ്പ്, എസ് ബി എസ് റേഡിയോ മലയാളത്തിലേക്ക് സ്വാഗതം.
നമസ്കാരം ഡെലി.
ബിന്ദുക്കുറുപ്പ്, ഓസ്ട്രേലിയയിൽ ഇപ്പോൾ വാടക വീടുകളിൽ താമസിക്കുന്നവർക്ക് അല്ലെങ്കിൽ വാടക വീടുകൾ അന്വേഷിക്കുന്നവർക്കൊക്കെ ഒരു പ്രതിസന്ധിയുള്ള സമയമാണ്. കാരണം വാടക വീടുകളുടെ ലഭ്യത അത്രയധികം കുറഞ്ഞിരിക്കുകയാണ്. എന്താണ് റെന്റ് ബിഡിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്?
അത് തുടക്കത്തിൽ പറയുകയാണെങ്കിൽ, നമുക്ക് വാടക കാര്യത്തെ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ, രണ്ട് കൂട്ടരുടെയും, അതായത് വാടകക്കാരന്റെയും വീട്ടുടമയുടെയും അവകാശത്തെ ഉത്തരവാദിത്തങ്ങളെയും കുറിച്ച് നമ്മൾ പറഞ്ഞു പോകുമ്പോഴായിരിക്കും ഈ റെന്റ് ബിഡിംഗിലേക്ക് വരുമ്പോൾ കൂടുതൽ നമുക്ക് എളുപ്പത്തിൽ എൻ്റർ ചെയ്യാൻ പറ്റുക. ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാല്, സാധാരണ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ മിക്കവാറും ഈ വാടകക്കാരുടെ, അതായത് വാടകയ്ക്ക് നിൽക്കുന്ന ആളുടെ അവകാശങ്ങളെ കുറിച്ചാണ് കൂടുതൽ നമ്മൾ സംസാരിക്കുക. അതോടൊപ്പം തന്നെ ഉള്ളതാണ് വാടകയ്ക്ക് വീട് കൊടുക്കുന്ന ആളുടെ അവകാശങ്ങളും ഉത്തരവാദിത്തങ്ങളും. നമ്മൾ സാധാരണ കോൺസെൻട്രേറ്റ് ചെയ്യപ്പോഴും വാടകക്കാരന്റെ ഉത്തരവാദിത്തങ്ങളെയും ടെനൻസിന്റെ അവകാശങ്ങളെ കുറിച്ചിട്ടായിരിക്കും കൂടുതൽ വരിക. പക്ഷെ ഇപ്പോ അതുകൊണ്ട് തന്നെയാണ് ഈ വാടകക്കാർക്ക് വാടകയ്ക്ക് വീട് കൊടുക്കുന്നവർ കുറച്ച് ബുദ്ധിമുട്ടിൽ ആവുന്നത് ഇത്തരത്തിലുള്ള ഈ നിയമ സംവിധാനം കൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് ഷോർട്ട് ടേം ടെനൻസിയിലേക്ക് കൂടുതൽ ആൾക്കാർ പോകുന്നു. അതല്ലെങ്കിൽ പല രീതികളുണ്ട്, പല കാരണങ്ങളുണ്ട് ഈ വാടകയ്ക്ക് വീടുകൾ കുറയാനും വാടകയ്ക്ക് ആവശ്യമുള്ള ആൾക്കാരുടെ എണ്ണം കൂടാനും ഉള്ളത്. പല കാര്യങ്ങളുണ്ട്. അങ്ങനെ തന്നെ കൂടുതൽ ഡിമാൻഡ് വന്നതോടെ തന്നെ ആൾക്കാർ ചെയ്യുന്ന ഒരു രീതി എന്താന്ന് വെച്ചാല്, സാധാരണ അഡ്വർടൈസ് ചെയ്തിട്ടുള്ള എമൗണ്ടിനേക്കാൾ കൂടുതൽ എന്തും ചെയ്യാൻ അവർ തയ്യാറാവുകയാണ് വാടകയ്ക്ക് എടുക്കുന്ന ആൾക്കാർ. അപ്പൊ അഡ്വർടൈസ് ചെയ്തിരിക്കുന്ന എമൗണ്ടിനേക്കാൾ കൂടുതൽ ഓഫർ ചെയ്യാൻ ആൾക്കാർ ടെനൻസ് തയ്യാറാവുന്നു. ആ ഓഫർ ചെയ്യുന്നത് വലിയ കുഴപ്പമുണ്ടോന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ കുഴപ്പമുണ്ടാവില്ല. പക്ഷേ ഓഫർ ആവശ്യപ്പെടുന്നതാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടാവുന്നത്. അതായത് ലാൻഡ് ലോഡ്സ് ആയാലും ലാൻഡ് ലോഡ്സിന്റെ ഏജൻസി, ലാൻഡ് ലോഡ്സ് എന്നുള്ള വാക്കല്ല ഇപ്പൊ ഉപയോഗിക്കുന്നത്, വീട്ടുടമസ്ഥരായാലും അതല്ലെങ്കിൽ തന്നെ ഈ റെന്റൽ പ്രൊവൈഡേഴ്സ് എന്നാണ് നമ്മളിപ്പോ ഉപയോഗിക്കുന്ന വാക്ക്, അതല്ലെങ്കിൽ അവരുടെ ഏജൻസ്, അവരായിരുന്നാലും ഒരു ടൈപ്പ് ഓഫ് ഓപ്ഷൻ, നമ്മൾ ഈ സാധാരണ പ്രോപ്പർട്ടി വീട് വാങ്ങുക വിൽക്കുക എന്നുള്ള സാഹചര്യത്തിൽ മാത്രം കണ്ടുവരുന്ന ഈ ടൈപ്പ് ഓഫ് ഓപ്ഷൻ, അതായത് ആരാണോ കൂടുതൽ നിങ്ങൾ തരുന്നത് അവർക്ക് ഞങ്ങൾ വീട് തരാം എന്നുള്ള നിലയ്ക്ക് ഒരു ഒരു ഓഫർ കൊടുക്കുകയാണ്. അങ്ങനെ ഓഫർ കൊടുക്കണേനാണ് ശരിക്കും പറഞ്ഞാൽ ഈ റെന്റ് ബിഡിംഗ് എന്ന് പറയുക. അങ്ങനെ റെന്റ് ബിഡ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ, മാർക്കറ്റ് റേറ്റിനേക്കാളൊക്കെ ഒത്തിരി വലിയ തുകയ്ക്കാണ് ഈ റെന്റ് ആൾക്കാർ എടുക്കുന്നത്. അപ്പൊ ഒരു മിഡിൽ ക്ലാസ് അല്ലെങ്കിൽ അത്രയും അഫോർഡ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർക്ക് വീട് കിട്ടാത്ത സാഹചര്യം വരിക. കാരണം അഡ്വർടൈസ് ചെയ്തിട്ടുള്ള പ്രൈസ് കണ്ടായിരിക്കും മിക്കവാറും ആൾക്കാർ പ്രോപ്പർട്ടി നോക്കാനും ഇൻസ്പെക്ട് ചെയ്യാനും വാടകയ്ക്ക് വീട് എടുക്കാനും പോകുന്നത്. പക്ഷെ അത് ബിഹൈൻഡ് ബാക്കിലാണ് ഏറ്റവും കൂടുതൽ ഓഫർ കൊടുക്കുന്ന ആൾക്കാർക്ക് ഈ വീട് പോകുന്നത്. അപ്പൊ ഇതൊരു വളരെ കോമൺ ആയ സാഹചര്യത്തിലാണ് ഗവൺമെന്റ് ഇതില് നേരിട്ടിട്ട് ഇടപെട്ട് എന്താ പറയാ, അതിലൊരു ഒരു റെസ്ട്രിക്ഷൻ കൊണ്ടുവന്നത്. ഈ റെന്റ് ബിഡിംഗ് എന്നുള്ളത് എല്ലാ സംസ്ഥാനങ്ങളും അത് നിരോധിച്ചിട്ടുള്ളതാണ്. പക്ഷെ ഒരു പക്ഷേ പല സംസ്ഥാനങ്ങളും പല സമയത്തായിരിക്കും അത് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ളത്.
ഇനി ബിന്ദുക്കുറുപ്പ്, ഇപ്പോൾ ഓസ്ട്രേലിയയിലെ വീട് വാടക നിരക്ക് സംബന്ധിച്ച് വളരെയധികം ചർച്ചകൾ നടക്കുകയാണ്. പ്രത്യേകിച്ച് വാടക വീടുകളുടെ ലഭ്യത കുറഞ്ഞിരിക്കുന്ന പശ്ചാത്തലത്തിൽ എന്താണ്, എത്രമാത്രം വാടക നിരക്ക് കൂട്ടാനുള്ള അനുവാദമുണ്ട്, എത്രയാണ് പൊതുവിൽ കൂട്ടുന്നതായി കാണുന്നത്, ഇത് എപ്പോഴാണ് സാധ്യമായിട്ടുള്ളത്?
ഈ റെന്റൽ ഇൻക്രീസ്, വാടക വർധനവ് എന്ന് പറഞ്ഞാല് അത് ശരിക്കും പറഞ്ഞ ഒരു ബേസ് ഓൺ ഒരു ഈ അഗ്രിമെന്റിന്റെ ബേസ് തന്നെ ആയിരിക്കും. അതായത് ഒരിക്കലും വാടക നിശ്ചയിച്ചു കഴിഞ്ഞാല് പിന്നെയും വാടക കൂട്ടുന്നതിനെ പറ്റി വ്യക്തമായ നിയമങ്ങൾ ഓരോ സംസ്ഥാനങ്ങൾക്കും ഉണ്ട്. നമുക്കറിയാവുന്ന കാര്യമാണ്. ഇപ്പൊ വിക്ടോറിയയിൽ ഉദാഹരണമായിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ, ഒരു റെന്റൽ പ്രൊവൈഡർ ഒരു അതായത് വീട്ടുടമ ഒരു വാടക കൂട്ടുന്നതിനെ പറ്റിയിട്ട് റെന്റൽ അഗ്രിമെന്റിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് വിചാരിക്കും, എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ ക്ലോസിൽ. അത് മിക്കവാറും ഈ ഫിക്സഡ് ടേം അഗ്രിമെന്റ് ആണെങ്കിൽ അതിലൊരു പെർട്ടിക്കുലർ ക്ലോസ് ഉണ്ട്, ത്രീ ഇയേഴ്സിനുള്ളതാണ്, ടു ഇയേഴ്സ് കഴിഞ്ഞാൽ അവർ ഇൻക്രീസ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പെർസെൻറ്റേജ് എത്രയാണ് അല്ലെങ്കിൽ ആ എമൗണ്ട് എത്രയാണ് അതിനനുസരിച്ചിട്ടാണ് അവർ കൂടുക. പക്ഷെ സാധാരണഗതിയിൽ ഈ ഫിക്സഡ് ടേം അഗ്രിമെന്റിൽ തുടങ്ങിയ റെന്റിനെ ആയിരിക്കും മിക്കവാറും ഉണ്ടാവുക. പിന്നെ അത് എൻഡ് ചെയ്യുന്ന സമയത്ത് അവർക്ക് ഒന്നുമില്ലെങ്കിൽ പുതിയ റെന്റൽ അഗ്രിമെന്റിലാകാം, അതല്ലെങ്കിൽ അവര് ഈ ഫിക്സഡ് ടേം തുടരണതിന് മുമ്പേ ഈ കൂട്ടിയ നിരക്കിൽ വാടകയ്ക്ക് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഈ ടെനന്റിന് ഒരു 60 ഡേയ്സിന് മുമ്പ് ഒരു നോട്ടീസ് അയക്കും. ആ നോട്ടീസിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കണം എങ്ങനെയാണ്, എങ്ങനത്തെ വർധനമാണ് അവര് നടത്താൻ പോകുന്നത് എന്നുള്ളത്. അപ്പൊ ആ 60 ഡേയ്സ് നോട്ടീസ് വാടകക്കാരൻ കിട്ടിയതിന് ശേഷം മാത്രമാണ് പുതുതായിട്ടുള്ള നിലവിൽ വന്നിട്ടുള്ള വാടക ഈടാക്കാൻ സാധിക്കുള്ളൂ. ഈ നോട്ടീസിൽ പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാല്, ഇപ്പോ ഒരു $50 വാടകയ്ക്ക് കൂട്ടണമെങ്കിൽ വ്യക്തമായിട്ടും ആ എമൗണ്ട് അവിടെ പറഞ്ഞിരിക്കണം, $50. അതല്ലെങ്കിൽ 5% ആണ് കൂട്ടണമെന്നുണ്ടെങ്കിൽ 5%, അതായത് ഫിക്സഡ് റേറ്റ് പെർസെന്റേജ് അത് പറയണം. ഇനിയിപ്പോ അതല്ല, ചില സാഹചര്യങ്ങളിൽ CPI കൺസ്യൂമർ ഇൻഡെക്സ് പ്രകാരമുള്ളത്, കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് പ്രകാരമുള്ളത്, അല്ലെങ്കിൽ മെട്രോപൊളിറ്റൻ അല്ലെ റീജിയണൽ റെന്റൽ ഇൻഡെക്സ് പ്രകാരമുള്ളത്, അങ്ങനത്തെയൊക്കെ ആയിരിക്കാം ഈ റെന്റൽ ഇൻക്രീസ് അതാത് സ്ഥലങ്ങൾക്ക് അനുസരിച്ചിട്ട് കൂട്ടാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഉള്ള സാഹചര്യങ്ങളിൽ വളരെ വ്യക്തമായി തന്നെ ഈ നോട്ടീസിൽ വാടകക്കാരനെ അറിയിച്ചിരിക്കണം ഇന്ന രീതിയിലുള്ള റേറ്റ് ഓഫ് വർധനവാണ് ഇവര് ലാൻഡ് ലോർഡ് ഈ വീട്ടുടമ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് വ്യക്തമായി പറഞ്ഞിരിക്കണം. അതിനുശേഷം മാത്രമേ റെന്റ് കൂട്ടാൻ സാധിക്കുകയുള്ളൂ.
ഓക്കെ, അപ്പൊ അതില് എല്ലാ സംസ്ഥാനത്തും ഇതിന്റെ ഒരു നോട്ടീസ് പീരീഡ് ഒന്നു തന്നെയാണോ? ഒപ്പം ഇത് കൂട്ടുന്നത് പൊതുവായിട്ട് പൊതുവിൽ എങ്ങനെയാണ് കാണുന്നത്? എത്രയൊക്കെ കൂട്ടാൻ അനുവാദമുണ്ട്? ഇത്തരത്തിലൊരു മുൻകൂറായിട്ട് 2 മാസം മുൻപ് കൊടുക്കുന്ന ഈ നോട്ടീസിൽ എത്രമാത്രം വർധനവിനൊക്കെ അനുവാദമുണ്ട്?
അത് മിക്കവാറും എല്ലാ സ്റ്റേറ്റുകളിലും ഏകദേശം ഒരുപോലെ തന്നെയാണ്. ഇപ്പൊ ക്യൂൻസ്ലാൻഡിലായിരുന്നാലും ന്യൂ സൗത്ത് വെയിൽസിലായിരുന്നാലും വിക്ടോറിയ വെസ്റ്റേൺ ഓസ്ട്രേലിയയിലായി കഴിഞ്ഞാലും ഒക്കെ ഏകദേശം ഒരേപോലെ തന്നെ ഈ 60 ഡേയ്സ് നോട്ടീസ് എന്നുള്ളത് അങ്ങനെ തന്നെയാണ്. പിന്നെ ഈ ക്വീൻസ്ലാൻഡിലെ ഒരു ചെറിയ വ്യത്യാസം എന്താണെന്ന് വെച്ചാല്, ഈ ഫിക്സഡ് ടേം റെന്റൽ അഗ്രിമെന്റ് അവസാനിപ്പിച്ച് പുതിയ അഗ്രിമെന്റിൽ സൈൻ ചെയ്താല് അങ്ങനെ ഒരു നോട്ടീസ് കൊടുക്കണ്ട. പക്ഷെ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പുതിയ അഗ്രിമെന്റ് സൈൻ ചെയ്യാതെ പീരിയോഡിക് ടെനൻസി എന്ന നിലയിൽ ഇവര് വാടകക്കാരൻ തുടരുകയാണെങ്കിൽ ഒരു 2 മാസത്തെ നോട്ടീസ് ജനറൽ ടെൻഡൻസിയിലും 4 മാസത്തെ ആണെങ്കിൽ റൂമിംഗ് അക്കോമഡേഷൻ ഒക്കെ കൊടുക്കേണ്ടി വരും. അവിടെ വീണ്ടും ഇതേപോലെ തന്നെ ബോണ്ട് ഇൻക്രീസ് ആണെന്നുണ്ടെങ്കിൽ ബോണ്ട് ഇൻക്രീസ് വാടക അനുസരിച്ചിട്ട് ഇൻക്രീസ് ചെയ്യാം. പക്ഷെ അതും ഈ 12 മാസത്തിൽ ഒരിക്കലും മാത്രമേ പറ്റുള്ളൂ. ന്യൂ സൗത്ത് വെയിൽസിൽ ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ 60 ഡേയ്സ് നോട്ടീസ് തന്നെയാണ്. അതും അതെ, ഈ 12 മന്ത്സ് പീരീഡിൽ ഒരിക്കലും മാത്രമാണ് വാടക. ഇവിടെയൊക്കെ അതെ, ഏകദേശം ഒരേമാതിരി തന്നെയാണ്. നോർത്തേൺ ടെറിറ്ററിയിലേക്ക് വരികയാണെങ്കിൽ അവിടെ മാത്രമാണ് കുറച്ച് വ്യത്യാസമായിട്ടുള്ളത്. അതായത് ഈ 60 ഡേയ്സ് എന്നുള്ളത് 30 ദിവസത്തെ നോട്ടീസാണ് അവരാവശ്യപ്പെടുന്നത്. അങ്ങനെ വ്യക്തമായിട്ട് 3% വരെ എന്ന് തീരെ ഗ്യാപ്പില്ലാത്തത് ടാസ്മേനിയയിൽ മാത്രമാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. ബാക്കിയുള്ള സ്റ്റേറ്റിലൊക്കെ ഇപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ആ ഫിക്സഡ് റേറ്റ് അതല്ലെങ്കിൽ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് പ്രകാരം മാർക്കറ്റിൽ വരുന്ന വ്യത്യാസം ഇതൊക്കെ അനുസരിച്ചിട്ടാണ് റെന്റൽ ഇൻക്രീസിനെ അഫക്ട് ചെയ്യുന്നതാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അതില് ഒരു 2-10% എന്നൊക്കെയാണ് വളരെ കോമൺ ആയിട്ട് ഇപ്പൊ നമ്മള് ചെയ്യുന്ന നമ്മുടെ എക്സ്പീരിയൻസിൽ വരുന്നത് എന്ന് വെച്ചാൽ അത്രയൊക്കെയാണ് സാധാരണ കണ്ടുവരുന്നത്. ഈ റിയൽ എസ്റ്റേറ്റ് ഏജൻസ് മാർക്കറ്റ് സ്റ്റഡിയൊക്കെ നടത്തിയിട്ട് കൂട്ടുന്നത്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ആ നമ്മള് വളരെ വ്യക്തമായി തന്നെ ഇത്ര പെർസെന്റ് ഇൻക്രീസ് അല്ലെങ്കിൽ ഇത്ര ഡോളറിന്റെ ഇൻക്രീസ് എന്ന് പറയുമ്പോൾ അതിന് പിന്നെ ഈ പെർസെന്റേജ് വൈസ് ഉള്ള ഇൻക്രീസ് ആയിരിക്കില്ല, ആ ഫിക്സഡ് ആയിട്ടുള്ള ഇൻക്രീസ് ആണ്. അതാണ് കോമൺ ആയിട്ട് ആൾക്കാർ യൂസ് ചെയ്ത് വരുന്ന ഒരു രീതി.
ഈ ടെനൻസി ടേംസും അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള മറ്റു അറിഞ്ഞിരിക്കേണ്ട നിയമങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെയാണ് ഈ കോൺട്രാക്ടിന്റെ കാര്യത്തിലൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ?
അതെ, അത് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതായത് നമ്മള് ഇപ്പൊ കണ്ടുവരുന്ന എന്താണെന്ന് വെച്ചാൽ, ഒരു വാടകയ്ക്ക് ഒരു അഗ്രിമെന്റ് നമ്മൾ എഴുതി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അത് ബൈൻഡിങ് ആയി. ഏതൊക്കെ സാഹചര്യങ്ങൾക്ക് നമുക്ക് അതിൽ വിഡ്രോ ചെയ്യാൻ പറ്റും, അതല്ലെങ്കിൽ ലാൻഡ് ലോഡിനെ ടെർമിനേറ്റ് ചെയ്യാൻ പറ്റും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ അത്യാവശ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. പക്ഷെ പൊതുവേ നമുക്കറിയുന്ന പോലെ തന്നെ ഒരു വാടക കരാറിൽ നമ്മൾ ഏർപ്പെട്ട് കഴിഞ്ഞാൽ 2 കൂട്ടർക്കും, അതായത് വാടക കൊടുക്കുന്ന ആൾക്കും വീട്ടുടമയ്ക്കും ഒരേപോലെ തന്നെയുള്ള റെസ്പോൺസിബിലിറ്റി ആണ് അല്ലെങ്കിൽ ഒബ്ലിഗേഷൻ ആണ് എന്താന്ന് വെച്ചാൽ അതിലത്തെ എല്ലാ ടേംസും ഫോളോ ചെയ്യുക എന്നുള്ളത്. ആ അഗ്രിമെന്റിൽ എന്തെങ്കിലും ഒന്ന് ഒരു ക്ലോസ് പ്രകാരം പ്രവർത്തിക്കാതിരിക്കുകയാണെങ്കിലും അതല്ലെങ്കിൽ അതിനെതിരായിട്ട് പ്രവർത്തിക്കുകയും ചെയ്താലും മറ്റേ പാർട്ടിക്ക് എന്തായാലും നിയമപരമായിട്ട് അത് നേടിയെടുക്കാനുള്ള അവകാശമുണ്ട്. ഉദാഹരണമായിട്ട് ഇപ്പൊ നമ്മള് വാടക കൊടുക്കുന്ന കാര്യം പറയുകയാണെങ്കിൽ ഇപ്പൊ ടെനന്റ് വാടകക്കാരൻ എന്തായാലും വാടക കൊടുക്കാതിരിക്കാൻ പാടില്ല എന്നുള്ള കാര്യം അറിയാം. ഇത്ര ദിവസത്തിനുള്ളിൽ 14 ദിവസം അവര് കൊടുക്കാതിരിക്കുക, അവര് ബ്രീച്ച് ചെയ്യുക, അങ്ങനെയുള്ള സാഹചര്യം തുടർച്ചയായിട്ട് അവര് വാടക കൊടുക്കാണ്ടിരിക്കുകയാണെങ്കിൽ ഈ വീട്ടുടമയ്ക്ക് അവർക്കെതിരെ നോട്ടീസ് ഇഷ്യൂ ചെയ്യാം. അതേപോലെ തന്നെ ഈ വാടകക്കാരൻ ഒരു ശല്യം ന്യൂസൻസ് ഉണ്ടാക്കുകയാണ് അയൽപ്പക്കക്കാരന്, അതല്ലെങ്കിൽ ഇപ്പോ ഒരു ഇൻസ്പെക്ഷൻ നമ്മള് ലാൻഡ് ലോഡിന് വേണ്ടിയിട്ട് ലാൻഡ് ലോഡിന്റെ ഏജന്റ് ഒരു ഇൻസ്പെക്ഷൻ നടത്തുമ്പോൾ ആ ഇൻസ്പെക്ഷന് അനുവദിക്കാണ്ടിരിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, അങ്ങനത്തെ എല്ലാതരം ബ്രീച്ചുകളും ഈ ലാൻഡ് വീട്ടുടമസ്ഥന് ടെനന്റിനെതിരെ നോട്ടീസ് കൊടുത്ത് അവരനെ ഒഴിപ്പിക്കാനുള്ള റീസണാണ്. ടെനന്റിനുള്ള ഒരു പ്രധാനപ്പെട്ട അവകാശമാണ് എന്താന്ന് വെച്ചാല് ലാൻഡ് ലോഡ് മിനിമം ഹൗസിംഗ് സ്റ്റാൻഡേർഡ് ഉറപ്പാക്കുകയാണുള്ളത്. അത് ഉറപ്പാക്കാതിരിക്കുമ്പോൾ ഇതുപോലെ ടെനന്റിന് കിട്ടുന്ന അവകാശമാണ് ഇതിന് വിഡ്രോ ചെയ്യാനുള്ളത്. അപ്പൊ ഈ മിനിമം ഹൗസിംഗ് സ്റ്റാൻഡേർഡ് എന്നുള്ളത് സമയാസമയങ്ങളിൽ കുറെ ഇംപ്രൂവ്മെന്റ്സ് ഒക്കെ വരുത്തി, ഒരു കുറെ വ്യത്യാസങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. ഇപ്പോ എയർ കണ്ടീഷൻ എന്നൊക്കെ പറയുന്നത് തന്നെ ഒരു ബേസിക് ആയിട്ടുള്ള അത്യാവശ്യമായിട്ട് കൺസിഡർ ചെയ്യുന്ന കാര്യമാണ്. അപ്പോ ഇങ്ങനെ ഏതെങ്കിലും രണ്ടു കൂട്ടരിലെ ഒരാള് ഏതെങ്കിലും തരത്തിൽ ബ്രീച്ച് വരുത്തുകയാണെങ്കിൽ മറ്റാൾക്ക് അവകാശമുണ്ട് ഈ കോൺട്രാക്ട് ഈ എഗ്രിമെന്റ് ടെർമിനേറ്റ് ചെയ്യാനുള്ളത്. പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്താന്ന് വെച്ചാല് ഏതെങ്കിലും തരത്തില് ഇങ്ങനെ ഒരു ബ്രീച്ച് ഉണ്ടായിന്ന് വെച്ചാല് പെട്ടെന്ന് വീട് ലോക്ക് ചെയ്തിട്ട് നമുക്ക് ഇറക്കാൻ പറ്റില്ലല്ലോ. അതിന് പൊസഷൻ ഓർഡർ എടുക്കേണ്ടി വരും, നോട്ടീസ് ഇഷ്യൂ ചെയ്യേണ്ടി വരും, എന്നിട്ട് പൊസഷൻ ഓർഡർ എടുക്കേണ്ടി വരും, എന്നിട്ടൊക്കെയാണ് നമുക്ക് വാടകക്കാരനെ ഒഴിപ്പിക്കാൻ പറ്റുള്ളൂ. ഇനിയിപ്പോ വേറൊരു സാഹചര്യം എന്ന് പറഞ്ഞാല് ലാൻഡ് ലോഡിന്റെ ആംഗിളിൽ നമ്മൾ, അതായത് റെന്റൽ പ്രൊവൈഡറിന്റെ ആംഗിളിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വാടകക്കാരനെ ഒഴിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ ടെനൻസി ടേം കഴിയാണ് അവര് നമുക്ക് ഈ വാടകയ്ക്ക് കൊടുത്ത ആള് ആ വീട് ഉപയോഗിക്കാൻ പോവുകയാണ് താമസിക്കാനായിട്ട്, അതല്ലെങ്കിൽ റീബിൽഡ് ചെയ്യാൻ പോവുകയാണ്, ഇനിയിപ്പോ അതുമല്ല വിൽക്കാൻ പോവുകയാണ്, ഇങ്ങനത്തെ ഒക്കെ സാഹചര്യങ്ങളൊക്കെ നമുക്ക് നോട്ടീസ് കൊടുക്കാം ഈ ടെനൻസി ടെർമിനേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട്. അങ്ങനെ കൊടുക്കുമ്പോൾ ഉള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോ താമസിക്കാൻ, നമ്മൾ നമ്മുടെ സ്വന്തം ആവശ്യത്തിന് താമസിക്കാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു സ്റ്റാറ്റ്യൂട്ട് ഡിക്ലറേഷൻ, അതായത് ഇത് നമ്മുടെ പ്രോപ്പർട്ടി ആക്കാൻ പോവുകയാണെന്നുള്ള സ്ഥിര താമസത്തിനാണ് ഉപയോഗിക്കാൻ പോവുകയാണെന്നുള്ള ഒരു സ്റ്റാറ്റ്യൂട്ട് ഡിക്ലറേഷൻ കൊടുക്കണം. ഇനിയിപ്പോ അതല്ല വീട് വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വിറ്റു എന്ന് കാണിക്കാനുള്ള, അല്ലെങ്കിൽ കോൺട്രാക്ട് സൈൻ ചെയ്തു എന്ന് കാണിക്കാനുള്ള കോൺട്രാക്ടിന്റെ കോപ്പി കൊടുക്കണം. ഇനി അതല്ല ബിൽഡ് ചെയ്യാൻ പോവാണ്, അത് പുതുക്കി പണിയാൻ പോവാണെന്നുണ്ടെങ്കിൽ അതിന് ബിൽഡിംഗ് പെർമിറ്റ് ഉണ്ടെങ്കിൽ അതിന്റെ കോപ്പി വെക്കണം. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊടുത്താൽ മാത്രമാണ് ഒരു വാടകക്കാരനെ ഒഴിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഒഴിപ്പിച്ചെടുക്കാൻ സാധിക്കും. പക്ഷെ ഇതിൽ ചെറിയൊരു എക്സെപ്ഷൻ ഉള്ള എന്താന്ന് വെച്ചാല് ഈ ഡൊമസ്റ്റിക് വയലൻസ് വിക്ടിംസ് ഉണ്ടാവും, ഒരു പ്രതിസന്ധികളിലുള്ള ആൾക്കാരെ പെട്ടെന്ന് വീട് ഒഴിപ്പിച്ചിട്ട് വിട്ടു കഴിഞ്ഞാൽ അവർക്ക് കൂടുതലായി ഉണ്ടായേക്കാവുന്ന ബുദ്ധിമുട്ടുകളെ പറ്റി എന്തായാലും അവര് കൺസിഡർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വാടകയ്ക്ക് വീട് കൊടുത്ത ആൾക്കാരുടെ അവകാശങ്ങൾ കുറച്ചുകൂടെ അവിടെ ലിമിറ്റഡ് ആയി പോകും. അപ്പൊ ഇപ്പൊ നമ്മൾ ഇതുവരെ പറഞ്ഞ പോലെ വാടകക്കാരെ കുറിച്ച് സംബന്ധിച്ച് പറയുമ്പോൾ ടെനൻസി പീരീഡ് കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് സാധാരണഗതിയിൽ വാടകയ്ക്ക് ഇപ്പോ ഈ ഡൊമസ്റ്റിക് വയലൻസിന്റെ വിക്ടിംസിന്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞു. ഇതുപോലെ ബാക്കിയുള്ളവർക്ക് എന്ന് പറഞ്ഞാൽ ടെനൻസി പീരീഡ് കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് കോമ്പൻസേഷൻ കൊടുക്കാണ്ട് വീട് ഒഴിയാൻ വേണ്ടിട്ട് പറ്റുള്ളൂ. പക്ഷെ അതിലൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എക്സെപ്ഷൻ എന്താണെന്ന് വെച്ചാല് ഒരു 14 ദിവസത്തെ നോട്ടീസ് ഇതുപോലെ ലാൻഡ് ലോഡിന് നൽകിയിട്ട് നമുക്ക് ലീസ് ബ്രേക്ക് ഫീ കൊടുക്കാണ്ട് തന്നെ ചില സാഹചര്യങ്ങൾ, വളരെ അപൂർവ സാഹചര്യങ്ങളിൽ അത് സാധിക്കുള്ളൂ, ചില സാഹചര്യങ്ങൾക്ക് നമുക്ക് ലീസ് ടെർമിനേറ്റ് ചെയ്യാൻ പറ്റും. അത് എപ്പോഴാന്ന് വെച്ചാൽ സ്പെഷ്യൽ കെയർ അല്ലെങ്കിൽ പേഴ്സണൽ കെയറിന്റെ ആവശ്യം വരിക, അല്ലെങ്കിൽ അങ്ങനെ അത്യാവശ്യമായിട്ട് കൊടുക്കേണ്ടി വരിക എന്നുള്ള സാഹചര്യത്തിൽ അതിനുള്ള എവിഡൻസ് നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ 14 ദിവസത്തെ നോട്ടീസ് കൊടുത്തിട്ട് ലീസ് ബ്രേക്കേജ് ഫീ ഇല്ലാണ്ട് നമുക്ക് ഒഴിയാൻ പറ്റും. പിന്നെ രണ്ടാമത്തെ ഒരു സിറ്റുവേഷൻ എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മള് ഒരു സോഷ്യൽ ഹൗസിംഗിന് അപ്ലൈ ചെയ്തിട്ടുള്ള ആളായിരിക്കും, കുറെ കാലമായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും, ആ സമയത്തായിരിക്കും ഇതുപോലെ റെന്റൽ അഗ്രിമെന്റ് സൈൻ ചെയ്തിട്ടുണ്ടാവുക. അങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുമ്പോ അവർക്ക് സോഷ്യൽ ഹൗസിംഗ് അനുവദിക്കപ്പെട്ടു എന്ന് വിചാരിക്കും. അങ്ങനെയുള്ള സാഹചര്യങ്ങളിലും നമുക്ക് ഈ 14 ദിവസത്തെ നോട്ടീസ് കൊടുത്താൽ ബ്രേക്ക് ഫീസ് ഇല്ലാണ്ട് ഒഴിവാക്കാൻ പറ്റും. അല്ലാത്ത സാഹചര്യങ്ങളൊക്കെ ഈ ലീസ് ഇടയിൽ വെച്ചിട്ട് നമ്മൾ ടെർമിനേറ്റ് ചെയ്യുമ്പോൾ എത്രയാണോ ബാക്കിയുള്ളത്, ഇപ്പോ 1 ഇയർ ലീസ് ആണ്, നമ്മൾ 6 മന്ത്സ് കഴിഞ്ഞിട്ട് നമ്മൾ മാറുകയാണെന്നുണ്ടെങ്കിൽ ആ ഫുൾ പീരീഡിലേക്കുള്ള കോമ്പൻസേഷൻ ലാൻഡ് ലോഡ് റെന്റൽ പ്രൊവൈഡർക്ക് കൊടുക്കാൻ നമ്മൾ മിക്കവാറും ലൈബിൾ ആയേക്കാം. അതിനുള്ള എക്സെപ്ഷൻസ് ആണ് ഇതൊക്കെ.
ഓക്കെ, ഇനിയിപ്പോൾ ബോണ്ടിന്റെ കാര്യത്തിൽ എങ്ങനെയാണ്, എന്തെല്ലാം നിബന്ധനകളും നിയമവശങ്ങളുമാണ് ഉള്ളത്?
ബോണ്ടിന്റെ കാര്യത്തിൽ എന്ന് പറഞ്ഞ ഒരു മാസത്തെ വാടക റെന്റൽ ബോണ്ടായിട്ട് കൊടുക്കുക, അതായത് അപ്രോപ്രിയേറ്റ് ബോണ്ട് പേ ചെയ്യണം അതോറിറ്റീസിന്റെ ഓരോ സ്റ്റേറ്റിലാണെന്നില്ല, അത് കുറച്ച് വ്യത്യാസം വന്ന് പേരുകളിൽ വ്യത്യാസം വരും. ഇപ്പൊ റെന്റൽ ഇൻക്രീസ് വരികയാണ് വിചാരിക്കുക, ആ റെന്റൽ ഇൻക്രീസ് വന്ന അതിനനുസരിച്ചിട്ട് നമുക്ക് ആ ബോണ്ടില് കൂടുതലായിട്ട് വരുന്ന എമൗണ്ട് അത് ഒരു അഡീഷണൽ ബോണ്ടായിട്ട് ഇടാം. അപ്പൊ ഈ ബോണ്ട് ഉപയോഗിക്കണ എന്തിനാന്ന് വെച്ചാല്, ഇപ്പൊ വാടകക്കാര് അവർ പ്രോമിസ് ചെയ്തിട്ടുള്ള കാര്യം പ്രോമിസ് ചെയ്തിട്ടുള്ളത് പോലെ തന്നെ വീട് മെയിൻറ്റെയിൻ ചെയ്യാതിരിക്കുക, അതല്ലെങ്കിൽ എന്തെങ്കിലും ഫോൾട്ട് ഉണ്ടാക്കി വെക്കുക, അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ ലാൻഡ് ലോഡിന് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പോ ഇത് പറഞ്ഞ സ്ഥിതിക്ക് നമ്മള് പൊതുവേ കണ്ടുവരുന്ന കാര്യമാണ് വീട് പ്രൊഫഷണലി ക്ലീൻ ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ചിലപ്പോൾ ടെനൻസ് ഒഴിയുന്ന സമയത്ത് ബോണ്ട് പിടിച്ചെടുക്കണ അല്ലെങ്കിൽ പിടിച്ചെടുക്കാൻ നോക്കുന്ന സാഹചര്യം ഒക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ അപ്പൊ നമ്മൾ നോക്കേണ്ടത് വെച്ചാൽ ഈ കണ്ടീഷൻ റിപ്പോർട്ട് പ്രകാരം ഒരു ടെനന്റ് പുതിയ വീട്ടിലേക്ക് താമസിക്കും, റെന്റൽ വീട്ടിലേക്ക് താമസിക്കുമ്പോൾ ആ വീടിന്റെ കണ്ടീഷൻ എങ്ങനെയാണെന്നുള്ള കണ്ടീഷൻ റിപ്പോർട്ട്, അത് പ്രൊഫഷണലി ക്ലീൻ ചെയ്തിട്ടാണോ കൊടുത്തിട്ടുള്ളത്, ഇതൊക്കെ അനുസരിച്ചിട്ടാണ് അവരും അവർക്കും അതിനുള്ള ബാധ്യത ഉള്ളൂ. അല്ലാതെ ഒരു പ്രൊഫഷണലി ക്ലീൻ ചെയ്യാതെ കൊടുത്തൊരു വീട് തിരിച്ച് വാടകക്കാർ ഒഴിയുമ്പോൾ അത് പ്രൊഫഷണലി ക്ലീൻ ചെയ്ത് തിരിച്ച് കിട്ടണം എന്നുള്ള ഒരു നിബന്ധനയോ അല്ല അതിനുവേണ്ടി ബോണ്ടിന്റെ എമൗണ്ട് ഡിഡക്ട് ചെയ്യണതോ ഒക്കെ സാധാരണ കണ്ടുവരുന്ന ഡിസ്പ്യൂട്ട് ആയതുകൊണ്ട് ഞാനൊരു എക്സാമ്പിളായി പറഞ്ഞു എന്നേയുള്ളൂ, അങ്ങനത്തെ ഒരു ബാധ്യത ഒന്നുമില്ല.
ഇത്തരത്തിൽ എന്തെങ്കിലും ഒരു പരാതിയൊക്കെ ഉണ്ടെങ്കിൽ എന്താണ് മാർഗങ്ങൾ, ആരെയാണ് സമീപിക്കേണ്ടത്, ഇത്തരത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വാടക വീട് വാടകയ്ക്ക് നൽകി ഇരിക്കുന്നവർക്കും അതുപോലെ തന്നെ വാടകയ്ക്ക് എടുത്തിരിക്കുന്നവർക്കും ആരെയാണ് സമീപിക്കേണ്ടത്?
അത് വാടകയ്ക്ക് അപ്രോപ്രിയേറ്റ് അതോറിറ്റി, നമ്മളിപ്പോ വിക്ടോറിയയിലാണെങ്കിൽ വികാറ്റ് വിക്ടോറിയൻ സിവിൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ, ന്യൂ സൗത്ത് വെയിൽസിലാണെങ്കിലും അവിടുത്തെ സിവിൽ ആൻഡ് അങ്ങനത്തെ സിവിൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽസ് ആണ് പൊതുവെ അതാത് സ്റ്റേറ്റുകളിലെ അതോറിറ്റീസ്, അവരെയാണ് നമ്മൾ ആദ്യം അപ്രോച്ച് ചെയ്യേണ്ടത്.
വളരെയധികം നന്ദി ബിന്ദു കുറുപ്പ് ഈ വിശദാംശങ്ങൾ SBS മലയാളത്തിന്റെ ശ്രോതാക്കൾക്കായി പങ്കുവച്ചതിന്.
താങ്ക് യു ഡെലീസ്, താങ്ക് യു സോ മച്ച്.
മെൽബണിൽ BK ലോയേഴ്സ് ആൻഡ് കൺവേയൻസേഴ്സിൽ പ്രിൻസിപ്പൽ സോളിസിറ്ററായ ബിന്ദു കുറുപ്പാണ് ഓസ്ട്രേലിയയിലെ വീട് വാടക സംബന്ധിച്ചുള്ള പൊതുവായിട്ടുള്ള വിശദാംശങ്ങൾ പങ്കുവച്ചത്. ശ്രോതാക്കളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക്, ഇത് പൊതുവായിട്ടുള്ള നിർദ്ദേശങ്ങൾ മാത്രമാണ്, നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള സാഹചര്യങ്ങൾക്കുള്ള ഉപദേശങ്ങൾക്കായി മേഖലയിലെ വിദഗ്ധരെ നേരിൽ ബന്ധപ്പെടേണ്ടതാണ്. സമാനമായിട്ടുള്ള പോഡ്കാസ്റ്റുകൾ SBS മലയാളത്തിന്റെ വെബ്സൈറ്റിൽ നിന്നും ഫേസ്ബുക്ക് പേജിൽ നിന്നും കേൾക്കാൻ കഴിയും. കൂടാതെ SBS ഓഡിയോ ആപ്പ്, ആപ്പിൾ പോഡ്കാസ്റ്റ്, ഗൂഗിൾ പ്ലേ എന്നിവയിലും കേൾക്കാം. ഇന്നത്തെ പോഡ്കാസ്റ്റ് അവതരിപ്പിച്ചത് ഡെലിസ് പോൾ.